കഴിഞ്ഞ ഭാഗത്തെ നമ്മൾ നോക്കിയത് എന്ത് ആണ് മാനസാന്തരം എന്നാണ് നമ്മൾ നോക്കിയത്. അതിന്റെ അർത്ഥം നാം തിരിഞ്ഞ് മനസ്സിനെ വ്യത്യാസപ്പെടുത്തുന്നതാണ്. പാപത്തോടുള്ള നമ്മുടെ നേരത്തെയുള്ള മനോഭാവം, നാം അതിനെ സ്നേഹിക്കുന്നവരായിരുന്നു, നാം അതിനെ ഇഷ്ടപ്പെടുകയും അത് ചെയ്യുകയും ചെയ്തു. ഇപ്പം നമ്മൾ തീരുമാനിച്ചു അതിൽ നിന്ന് തിരിയാൻ. നമ്മൾ അതിനെ ജയിച്ചു എന്നല്ല പറയുന്നത്, നാം പറയുന്നത് അതിനോടുള്ള നമ്മുടെ മനോഭാവം മാറി. ഉദാഹരണത്തിന്, നിങ്ങളെ കോപിക്കുന്ന ഒരാളാണ്, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും കോപിക്കുന്നില്ലെന്നല്ല. എന്നാൽ അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ കോപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം നിങ്ങൾ ഇനിയും നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ജയിച്ചു എന്നല്ല. മാനസാന്തരവും ജയവും തമ്മിൽ വലിയ വ്യത്യാസം. മാനസാന്തരം ആദ്യത്തെ പടിയാണ് ജയത്തിലേക്കുള്ള, എന്നാൽ അത് ജയമല്ല. നമുക്ക് നിർബന്ധമുണ്ടായിരിക്കണം ഈ വഴിയോടെ പോകുന്ന കാര്യത്തിൽ. ആ നിരന്തരമായ തെരഞ്ഞെടുപ്പാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ നിരന്തര മാനസാന്തരം ഉണ്ടാകണം. നാം വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും കർത്താവ് 7 സഭയിലെ മൂപ്പന്മാരോട് സംസാരിക്കുന്നു. അവര് നേതാക്കന്മാരാണ്, എങ്കിലും അവരിൽ 5 പേര് അവരുടെ സഭകളും വളരെ പാപത്തിലാണ്. അവരോട് മാനസാന്തരപ്പെടാൻ കർത്താവ് പറയുന്നു. അവന്റെ വാക്കുകളെ ഗൌരവത്തിലെടുക്കുകയും മാനസാന്തരപ്പെടുകയും, അതിനർത്ഥം അവര് തിരിഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ച തെറ്റുകളിൽ നിന്ന്, അവരുടെ ജീവിതത്തിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാര്യങ്ങൾ, യേശു ക്രിസ്തു അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിൽ നിന്നവർ തിരിയണം. അതാണ് മാനസാന്തരപ്പെടാനായിട്ട് പറഞ്ഞത്. ക്രിസ്ത്യാനികൾക്കുള്ള സന്ദേശങ്ങളാണത്, യേശുക്രിസ്തുവിന്റെ അവസാനത്തെ വാക്കുകളാണത്. സഭയോടുള്ള വെളിപാട് പുസ്തകത്തിൽ എന്താണ് യേശുക്രിസ്തുവിന്റെ അവസാനത്തെ സന്ദേശം തന്റെ സഭയോട്? വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാനസാന്തരപ്പെടുക, ജയിക്കുന്നവനാകുക. അതുതന്നെയാണ് അവൻ ആദ്യം പ്രസംഗിച്ചത്, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവൻ തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ. വെളിപാട് പുസ്തകം 2-ലും 3-ലും കാണുന്ന അവസാനത്തെ സന്ദേശം അതുതന്നെയാണ്, മാനസാന്തരപ്പെടുക, തിരിയുക, തിരിയുക. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ട കാര്യമാകുന്നത്? ഇന്നത്തെ ക്രിസ്തീയ സഭകളിൽ ഇത് കേൾക്കാനില്ല, മാനസാന്തരത്തിന്റെ സുവിശേഷം കേൾക്കാനില്ല. നമുക്കിന്ന് മറ്റൊരു സുവിശേഷമുണ്ട്, മാനസാന്തരമില്ലാത്ത സുവിശേഷം. അത് തെറ്റായ സുവിശേഷമാണ്, വ്യാജമാണ്. ഇങ്ങനെ ഒരു സുവിശേഷം നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നു, മാനസാന്തരപ്പെടാതെ തന്നെ അതൊരു വ്യാജമാണ്. ഇപ്പോൾ ചില വേദപണ്ഡിതന്മാര് പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ എത്തി, മനുഷ്യന് മാനസാന്തരപ്പെടാൻ കഴിയില്ല. കാരണം മാനസാന്തരപ്പെടാൻ കഴിയാതവണ്ണം മനുഷ്യൻ കളങ്കിതനാണ്. അങ്ങനെയെങ്കിൽ ദൈവം തെറ്റ് ചെയ്തോ? മാനസാന്തരപ്പെടാൻ പറയുന്നതിലൂടെ യേശു തെറ്റ് ചെയ്തോ? ആ മൂപ്പന്മാരോട് മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ പത്രോസ് തെറ്റ് ചെയ്തോ? അവിശ്വാസികളോട് ആ പെന്തക്കോസ് നാളിൽ അവൻ ചെയ്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ വേദപണ്ഡിതന്മാര് നിങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യമെന്ന് പറഞ്ഞാൽ ഇതാണ്, അത് നിങ്ങളെ സ്വതന്ത്രരാക്കും പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. ഇത് ഓർത്തിരിക്കുക, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഒരു കാര്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നില്ലെങ്കിൽ, അതെത്ര കേൾക്കാൻ നല്ലതാണെങ്കിലും അത് വേദപുസ്തകത്തിന്റെ സത്യമല്ല. ഇത് ഓർത്തിരിക്കുക, നമുക്ക് നന്മയായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ദൈവം നാം തിരിയണം എന്ന് ദൈവം പറയില്ല, ഒരിക്കലും പറയില്ല. ദൈവം നല്ലൊരു ദൈവമാണ്. അവൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവൻ എന്തെങ്കിലും വിട്ടുകളയാൻ പറയുന്നെങ്കിൽ അത് നമുക്ക് ദോഷം വരുത്തുന്നതാവും. ഈ ലോകത്തിലുള്ള ഒരു പിതാവിനെ കുറിച്ച് ചിന്തിക്കൂ, എന്താണ് അവൻ തന്റെ കുഞ്ഞുങ്ങളോട് വിട്ടുകളയാൻ പറയുന്നത്? അവരുടെ നന്മയായിട്ടുള്ള ഒരു കാര്യവും വിട്ടുകളയാൻ ആ പിതാവ് പറയുകയില്ല. അവൻ അവരോട് ഒരിക്കലും പറയുകയില്ല നല്ല ഭക്ഷണമൊന്നും കഴിക്കരുത്. അവൻ അവരോട് പറയില്ല സ്കൂളിൽ പോകുന്നത് അവസാനിപ്പിക്കൂ. ഇല്ല, ഒരുപക്ഷെ മോശം കൂട്ടുകാരെ വിടാൻ പറയുമായിരിക്കും, ചില മോശപ്പെട്ട സ്വഭാവങ്ങൾ. ഒരു നല്ല പിതാവ് ഒരിക്കലും ഒരിക്കലും വിട്ടുകളയാനായിട്ട് പറയില്ല അവർക്ക് നന്മയായ കാര്യം. അവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യം മാത്രം. നമ്മളെക്കാൾ നല്ല പിതാവായ ദൈവം നമ്മൾ തിരിയണമെന്ന് പറയുന്ന കാര്യം അത് നമ്മളെ നശിപ്പിക്കുന്ന കാര്യമായിരിക്കും. നമ്മളെ തടയുന്ന കാര്യങ്ങൾ മനുഷ്യനെന്നുള്ള തലത്തിൽ നമ്മുടെ മുഴുവൻ വളർച്ചയ്ക്കും. ഒരു മനുഷ്യൻ തന്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് എങ്ങനെ ഉയർന്ന് ജീവിക്കാനായിട്ട് കഴിയും അത് നമുക്ക് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിൽ കാണാം. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഞാൻ ജീവിക്കേണ്ടത്. യേശുക്രിസ്തു നമുക്കതിന് മാതൃകയാണ്. അത് നിങ്ങൾ കാണുമ്പം ഞാൻ പറയും, കർത്താവേ എനിക്കും അങ്ങനെയാണ്, എനിക്ക് തിരിയണം. അതാണ് മാനസാന്തരം. എല്ലാറ്റിൽ നിന്നും ഞാൻ കണ്ടെത്തുന്ന അവനെ പോലെ അല്ലാത്ത എല്ലാ കാര്യത്തിനും യേശുക്രിസ്തു ജീവിച്ച അതേ പ്രമാണങ്ങളാൽ ഞാനും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാറ്റിൽ നിന്നും തിരിയാനായിട്ട് ആഗ്രഹിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നും. അത് ആണ് മാനസാന്തരം. ഞാൻ അവസാനം പറഞ്ഞതുപോലെ നാം യേശുക്രിസ്തുവിനോട് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടും. എന്തിൽ നിന്നാണ് നാം തിരിയേണ്ടതെന്ന്, വിടേണ്ടതെന്ന്. അങ്ങനെ നാം തിരിയുമ്പം നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും. അതാണ് വിശ്വാസം. മാനസാന്തരം തിരിയുന്നതും വിശ്വാസം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതും. നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതെല്ലാം അങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടങ്ങേണ്ടത്. അങ്ങനെയാണ് നമ്മൾ നിരന്തരമായി ക്രിസ്ത്യ ജീവിതത്തിൽ വളരുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ മാനസാന്തരം തുടരേണ്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ ചേരാത്ത കാര്യങ്ങൾ നമ്മളിൽ കാണും. നാം അതിൽ നിന്ന് മാനസാന്തരപ്പെടണം. ഞാനും നീയും നമ്മളെല്ലാവരും, നമ്മളിൽ ആരും പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആയിത്തീർന്നിട്ടില്ല. അതാണ് കാര്യമെങ്കിൽ നമ്മളെപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് യോഹന്നാൻ 3 യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ഇവിടെ നമുക്കുള്ള ചില പ്രത്യാശയെക്കുറിച്ച് പറയുന്നു. അനേക വിശ്വാസികളോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ പ്രത്യാശ എന്താണ്? എന്താണ് നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ? അനേക ആളുകളും പറയും യേശുക്രിസ്തു മടങ്ങിവരും. എന്നാൽ അത് മാത്രമല്ല, അത് പകുതിയാകുന്നുള്ളൂ. ശ്രദ്ധിക്കൂ, 1 യോഹന്നാൻ 3:2 പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനെ പോലെ ആകും. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അവൻ പ്രത്യക്ഷപ്പെടും, നാം അവനെ പോലെയാകും. അടുത്ത വാക്കിൽ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു മടങ്ങി വരും. അതൊരു പകുതിയാണ്. അതിന്റെ മറ്റേ പകുതി, അവൻ മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ പോലെ ആകും. നിങ്ങൾക്കറിയാമോ അത്? സത്യത്തിന്റെ അജ്ഞതയാണ് സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. സത്യം ഇതാണ്, ഭാഗ്യപ്രത്യാശ ഇതാണ്, യേശു മടങ്ങി വരും, ഞാൻ അവനെ പോലെയാകും. ഇപ്പം 1 യോഹന്നാൻ 3:3 പറയുന്നു, ഈ പ്രത്യാശയാണ് സത്യത്തിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കും, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കും, അതുവരെ അവന്റെ നിർമ്മലതയിൽ നിങ്ങൾ എത്തുന്നതുവരെ. നമ്മളെ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചു, പാപത്തിന്റെ ശരിയായിട്ടുള്ള നിർവചനം യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ കുറവായിരിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ബോധ്യപ്പെട്ട പാപങ്ങളാണ് നാം പരിഹരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കാണിച്ചുതരാം. 90% നമ്മുടെ ആന്തരിക ജീവിതം നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ മോശം മനോഭാവങ്ങൾ നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മുടെ പല കാര്യങ്ങളും ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരാണ്, എന്നാൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ മനസാക്ഷിയിൽ ബോധ്യപ്പെടാത്ത പാപങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ 90% നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് 10% മാത്രമാണ്. ആ 10% നമുക്ക് പറയാം മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട പാപം. ബാക്കി 90% ഞാൻ ആ പാപം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു, നിങ്ങൾ ചെയ്തു, എനിക്ക് ബോധ്യപ്പെടാത്ത പാപങ്ങളാണ്. വേദപുസ്തകം പാപത്തിന്മേലുള്ള ജയകരമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആ 10% നമുക്ക് വെളിച്ചം കിട്ടിയത്. ഇത് അസാധ്യമാണ്, എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളിൽ ജയം കിട്ടുക. അത് ബോധ്യപ്പെടുന്നത് വരെ എങ്ങനെയാണ് ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് ജയം കിട്ടുന്നത് അത് തെറ്റാണെന്ന് തന്നെ എനിക്ക് അറിയാതിരിക്കുമ്പോൾ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ബോധ്യപ്പെട്ട ഭാവങ്ങളും ബോധ്യപ്പെടാത്ത ഭാവങ്ങളും. അതുകൊണ്ടാണ് മറ്റാളുകളെ വിധിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ 10% മാത്രമേ നിങ്ങൾക്കറിയൂ, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ 3% നിങ്ങൾക്കറിയും. വല്ലപ്പോഴും നിങ്ങൾ കാണുന്ന ഒരാളുടെ കാര്യം 1% താഴെയാണ്. അതിന്റെ മടയത്തരം നിങ്ങൾ കണ്ടോ? 1% താഴെ നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വിധിക്കുന്നു. അത് ഇതുപോലെയാണ്, ഒരു ന്യായാധിപൻ ഒരു പ്രധാനപ്പെട്ട കേസിന്റെ 100 documents അവന് കൊടുക്കുന്നു. അവൻ ആ ഇതിന്റെ 1 page വായിക്കുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ന്യായാധിപനാകാനുള്ള യോഗ്യതയില്ല. എന്നാൽ അനേക ക്രിസ്ത്യാനികളും ചെയ്യുന്ന ഇതാണ്. ആരുടെയും ജീവിതത്തിന്റെ 1% കൂടുതൽ നിങ്ങൾക്കറിയത്തില്ല, എന്നിട്ട് നിങ്ങൾ വിധിക്കുന്നു. ആ 1% വെച്ചാണ് നിങ്ങൾ അവരെ വിധിക്കുന്നത്. 100 pages അവന്റെ ജീവിതത്തിന്റെ 1 page വായിച്ചതിന് ശേഷം നിങ്ങൾ വിധി പ്രസ്താവിക്കുന്നു. അത് കാണിക്കുന്നത് നിങ്ങൾ എത്ര മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കുറഞ്ഞത് 10% അറിയാം, അത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിധിക്കാം. 1 Petros 4 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളെ വിധിക്കുമ്പം അതാണ് അതിന്റെ തെളിവ്. ഞാൻ എന്റെ വാക്കി പറയുകയാണ്, നിങ്ങൾ ദൈവഭവനത്തിന്റെ ഭാഗമാവുകയാണ്. ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. 1 Petros 4:17, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്ത ആളുകളുടെ അവസാനം എന്താവും? ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു ഐസിന്റെ കഷ്ണം ഒരു ഗ്ലാസ്സിലുള്ള ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ടാൽ ആ ഐസിന്റെ 10% കാണൂ ആ ജ്യൂസിന്റെ മുകളിൽ, 90% ആ ജ്യൂസിന്റെ അടിയിലായിരിക്കും. എന്നാൽ നിങ്ങളെ ഒരു കത്തിയെടുത്ത് ആ കാണാൻ പറ്റുന്ന 10% കട്ട് ചെയ്ത് കളഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ ആ ഐസ് കഷ്ണത്തിന് എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാമല്ലോ, ആ താഴെയുള്ള 90% നിന്ന് കുറച്ച് പിന്നെയും പൊങ്ങി വരും. 90%, 10%, അത് പിന്നെയും പൊങ്ങി വരും. അതിനുശേഷം നിങ്ങളൊരു കത്തിയെടുത്ത് അതിനെയും ചെത്തിക്കളഞ്ഞാൽ അല്പം കൂടെ പൊങ്ങി വരും. ഇങ്ങനെയാണ് ദൈവം നമുക്ക് വെളിച്ചം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറിഞ്ഞുകിടന്ന ഭാഗങ്ങൾ, എന്റെ ജീവിതത്തിലെ ഈ മേഖലകളിൽ പാപമാണ് എന്നെനിക്കറിയാവുന്നത്, അപ്പോൾ ദൈവം എനിക്ക് വെളിച്ചം തരും. എന്റെ ജീവിതത്തിന്റെ ആ മേഖലകളിൽ എനിക്കറിയില്ലായിരുന്നു ഈ മേഖലകൾ യേശുവിനെ പോലെയാണോ എന്ന്. അത് ആണ് ആത്മീയ വളർച്ച. ഇതുപോലെ ഈ ഐസിന്റെ കഷ്ണം ചെറുതായി ആരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ഈ ഐസ് കഷ്ണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും അത് ചെയ്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവന്റെ ജീവിതത്തിൽ ഐസ് കഷ്ണം വളരെ ചെറുതായിരുന്നു. അവന് ദൈവം കൊടുത്ത വെളിച്ചത്തിനനുസരിച്ച് അവൻ പ്രതികരിച്ചപ്പം ഒരു സ്ഥലത്ത് അവൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 24:16, ഞാൻ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി സൂക്ഷിപ്പാനായിട്ട് ദൈവത്തിന് മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും. അവന്റെ ജീവിതത്തിന്റെ വലിയൊരു രഹസ്യമായിരുന്നു അത്. ഒരു പുതിയ മേഖലയിൽ അവൻ വെളിച്ചം കിട്ടുമ്പം അവൻ മാനസാന്തരപ്പെട്ടു, അത് കഴുകിക്കളഞ്ഞു. ഇവിടെ കാണാം, ആത്മീയ വളർച്ച ഇങ്ങനെയാണ്, നിരന്തരമായി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. മാനസാന്തരത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, മാനസാന്തരം പ്രാഥമികമായി നടക്കേണ്ടത് ആന്തരിക ഭാവങ്ങളിലാണ്. ഒരു വലിയ വ്യത്യാസം, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമം ഊന്നിപ്പറയുന്നത് എല്ലാം പുറത്തുള്ള കാര്യങ്ങളാണ്. പുതിയ നിയമം ഊന്നിപ്പറയുന്നത് എല്ലാം അകത്തുള്ളതാണ്. ഉദാഹരണത്തിന്, പഴയ നിയമത്തിൽ യാഗങ്ങളെക്കുറിച്ച് പറയുന്നത് പുറത്തുള്ളതാണ്, യാഗപീഠത്തിൽ. പുതിയ നിയമത്തിൽ നമ്മുടെ യാഗങ്ങൾ അകത്താണ്, ഉള്ളിലാണ്. പഴയ നിയമത്തിൽ ദേവാലയം പുറത്ത് എരിശലേമിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അത് ഉള്ളിലാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ ആലയം. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ അത് പ്രാഥമികമായിട്ടും പുറത്തുള്ള പാപങ്ങളായിരുന്നു. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായത്തിലും യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. പഴയ നിയമത്തിൽ അവർ പുറത്ത് വിശുദ്ധരായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ വിശുദ്ധരാകാൻ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 10 കൽപ്പനകൾ, ആ 10 കൽപ്പനകളിൽ 9 പുറത്തുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതെല്ലാം പുറപ്പാട് 20-ൽ പറയുന്നു. നിങ്ങൾക്ക് മറ്റ് ദൈവങ്ങൾ ഉണ്ടാകരുത്, നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ദൈവത്തിന് നാമം വ്രതം എടുക്കരുത്, ശാബത്തിനെ വിശുദ്ധമായി സൂക്ഷിക്കുക. ഇതാണ് ആദ്യത്തെ 4 കൽപ്പന. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക 5, കൊല ചെയ്യരുത് 6, വ്യഭിചാരം ചെയ്യരുത് 7, മോഷ്ടിക്കരുത് 8, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് 6. നോക്കുക, ഇവിടെ കള്ളം പറയരുത് എന്നല്ല പറയുന്നു. അങ്ങനെ ഒരു കൽപ്പനയും പഴയ നിയമത്തിലില്ല. അത് വളരെ ഉയർന്ന നിലവാരമാണ്. എന്നാൽ നിങ്ങളൊരു കോടതിയിൽ പോകുമ്പോൾ അവിടെ സത്യം ചെയ്ത് നിങ്ങളൊരു കാര്യം പറയുമ്പം കള്ളം പറയാതിരിക്കാൻ സൂക്ഷിക്കുക. കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. കള്ളം ഒരു പാപമാണ്. എന്നാൽ പഴയ നിയമത്തിൽ അതിനെ ജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദുഃഖകരമായ കാര്യമാണ്. അനേക ക്രിസ്ത്യാനികൾക്ക് അതിന്മേൽ ജയമില്ല. ശ്രദ്ധിക്കുക, ഈ 9 കൽപ്പനകളും പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. എന്നാൽ 10-ാമത്തേതിലേക്ക് വന്നപ്പോൾ ദൈവം ഒരു കൽപ്പന ഏറ്റവും ഒടുവിൽ പറഞ്ഞു, എത്ര ആളുകളെ ഈ കാര്യത്തിൽ സത്യസന്ധമുള്ളതെന്ന് പരിശോധിക്കാൻ. അത് ഇങ്ങനെയാണ്, നിങ്ങൾ മോഹിക്കരുത് നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ. കൂട്ടുകാരന്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോകുന്ന കാര്യമല്ല. അങ്ങനെയല്ല, നിങ്ങൾ അവളെ തൊടുന്നില്ല. നീ നിന്റെ വീട്ടിലിരുന്ന് അവളെക്കുറിച്ച് ചിന്തിക്കുന്നു, മോഹിക്കുന്നു. ചിലത് നിന്റെ കൂട്ടുകാരന്റെ നിന്റേതല്ലാത്തത്. അത് കൂട്ടുകാരന്റെ ഭാര്യയാകാം, അത് കൂട്ടുകാരന്റെ വീടാകാം, അത് നിന്റെ കൂട്ടുകാരന്റെ മകളാകാം. ഈ ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകളും ഒന്നുകിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ മകളാണ്. നിശ്ചയമായിരിക്കും. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ മോഹിക്കരുത് നിങ്ങളുടെ ഭാര്യയല്ലാത്ത ഒരാളെ. അതുകൊണ്ട് ഈ ഒരു കൽപ്പന ആരെക്കൊണ്ടും കഴിയാത്തതായിരുന്നു. നീ മോഹിക്കരുത്, ആർക്കും അതിന് കഴിഞ്ഞില്ല. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം, ഞാൻ അനിന്യൻ. എന്നാൽ അതേ ആള് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അവസാനത്തെ കൽപ്പനയിലേക്ക് വരുമ്പം മോഹിക്കരുത് ആഗ്രഹിക്കുന്നുള്ള കാര്യം, ഞാൻ കാണുന്നു എല്ലാ തരത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും എന്നിൽ. അവൻ ആ കാര്യത്തിൽ സത്യസന്ധനായിരുന്നു. അതാണ് പൗലോസും അനേക ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസം. പൗലോസ് സത്യസന്ധനായിരുന്നു. എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഞാൻ കാണുന്നു. അതുപോലെ എനിക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല. അയ്യോ, ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാം. എന്തുകൊണ്ടാണ് ദൈവം ആ 10-ാം കൽപ്പന അവിടെ വച്ചത്? അതാർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ആളുകളെ പരിശോധിക്കാൻ ആഗ്രഹിച്ചു. 9 കൽപ്പനകളും പ്രമാണിച്ചതിന് ശേഷം അവർ നിഗളികളാകുമോ? പരീശൻ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവ് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന്. അല്ലെങ്കിൽ അവർ പൗലോസിനെ പോലെ താഴ്മയുള്ളവരാകുമോ? ഓ കർത്താവേ, ഈ 10-ാമത്തെ കൽപ്പന എനിക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ഞാനൊരു അരിഷ്ടനായ മനുഷ്യൻ, ആരെന്നെ രക്ഷിക്കും? അത് പരീശന്റെ മനോഭാവത്തെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് കാണുന്നത്. അവരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പത്താമത്തെ കൽപ്പന എനിക്ക് നിവർത്തിക്കാൻ കഴിയുന്നില്ല, അവരെ ഉയർന്ന ഒന്നിലേക്ക് നയിക്കുന്നു, അതാണ് പുതിയ നിയമം. പാപത്തിന്മേൽ ജയകരമായ ഒരു ജീവിതം. അതുകൊണ്ട് ആണ് ആ പത്താമത്തെ കൽപ്പന അവിടെ വെച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ധനീയനായ മനുഷ്യനോട് കർത്താവ് സംസാരിച്ചത്. അവനോട് പറഞ്ഞത് 9-ാമത്തെ കൽപ്പന വരെ മാത്രമേ അവനോട് പറഞ്ഞുള്ളൂ, 10-ാമത്തേത് അവനോട് പറഞ്ഞില്ല. നമുക്ക് അറിയാമല്ലോ, ആദ്യത്തെ 4 കൽപ്പനകൾ അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അടുത്ത 6 മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. യേശു അതിൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, 5 കാര്യം കൊല്ലരുത്, ലൂക്കോസ് 10:19, മർക്കോസ് 10:19, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കാം, അത് 5. അവൻ പറഞ്ഞു, ഞാനിതെല്ലാം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് അവനോട് 10-ാമത്തെ കൽപ്പന പറഞ്ഞു, എന്താണ് നിന്റെ ദൈവാഗ്രഹത്തെക്കുറിച്ച്? പോയി നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് വരിക, അത് ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ വന്ന് അനുഗമിക്കുക. അപ്പോൾ നാം കാണുന്നു അത് അവൻ പ്രമാണിച്ചില്ല, അവനത് പ്രമാണിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് ആ പ്രമാണം അവിടെ വച്ചത് പരിശോധിക്കാൻ വേണ്ടിയാണ്, മനുഷ്യൻ എത്രമാത്രം സത്യസന്ധനാണെന്ന്. പൗലോസ് സത്യസന്ധനായിരുന്നു, അവൻ പറഞ്ഞു, എനിക്കത് പ്രമാണിക്കാൻ കഴിയുന്നില്ല. ആരെന്നെ രക്ഷിക്കുമെന്ന് ചോദിച്ച് അവന് ദൈവത്തോട് നിലവിളിച്ചു, ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കതിന് കഴിയും. അടുത്ത അധ്യായം റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവൻ ഇങ്ങനെ വിവരിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവനെങ്ങനെ സ്വാതന്ത്ര്യം നൽകിയെന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. അങ്ങനെ അവന് വെളിച്ചം കിട്ടിയപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. മോഹത്തിന്റെ ഒരു പുതിയ മേഖല അവന്റെ ജീവിതത്തിൽ കാണുമ്പോൾ അവൻ ദൈവത്തോട് പറയും, കർത്താവേ, ഈ കാര്യം എന്റെ ജീവിതത്തിൽ തെറ്റാണ്, എനിക്കിൽ നിന്ന് വിടുതൽ വേണം. എവിടെ ദൈവം കാണുന്നു ഒരു മനുഷ്യൻ സത്യസന്ധമായി തന്റെ കുറ്റിനെക്കുറിച്ച് ഏറ്റുപറയുമ്പം, അതിനെ ഗൗരവമായിട്ട് എടുക്കുമ്പം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പം, കർത്താവിനോട് കൃപയ്ക്കായി നിലവിളിക്കുമ്പം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുകയും അവൻ ജയിക്കുകയും ചെയ്യുന്നു. ഒരു ജയാളിയാകുന്നതിന് മാനസാന്തരം, യഥാർത്ഥ മാനസാന്തരം നമ്മെ ജയമുള്ള ജീവിതത്തിലേക്ക് നയിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, എബ്രായലേഖനം 5:7, ഒരിക്കലും പാപം ചെയ്യാത്തവൻ, അവനിൽ പാപമില്ലായിരുന്നു, എന്നിട്ടും അവൻ പരീക്ഷിക്കപ്പെട്ടു. നമ്മളെപ്പോലെ തന്നെ എബ്രായർ 4:15 പറയുന്നു, എല്ലാ കാര്യത്തിലും അവൻ എങ്ങനെയാ പാപത്തെ ജയിച്ചത്? അവനാണ് നമ്മുടെ മാതൃക. എബ്രായർ 5:7 പറയുന്നു, അവൻ കരഞ്ഞു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന പിതാവിനോട് അവൻ നിലവിളിച്ചു. അത് ആത്മീയ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും. അവന്റെ പ്രാർത്ഥന കേട്ടു, അതിന് ഉത്തരം കിട്ടി, കാരണം അവന് ഭയഭക്തി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാണുന്നു, ഇതാണ് നമ്മുടെയും വഴി. യേശു ഒരിക്കലും പാപം ചെയ്യാതിരുന്ന അവൻ ഗൗരവമുള്ളവനായിരുന്നു. പരീക്ഷകളെ ജയിക്കുന്ന കാര്യത്തിൽ ഉറച്ച നിലവിളിയും കണ്ണുനീരും ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നെങ്കിൽ നമുക്കും ഇതേ ജയം അനുഭവിക്കാം. അവൻ അനുഭവിച്ച പോലെ തന്നെ നമ്മൾ തോക്കുന്നെങ്കിൽ നാം പാപത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.